ആത്മിക സത്യസന്ധത അത് പരിചയിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനവും ശക്തിയും കൊടുക്കുന്നതാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം തികഞ്ഞതാകുമ്പോൾ ദൈവത്തോട് പ്രാഗൽഭ്യവും മനുഷ്യരോട് സത്യസന്ധതയും പക്വതയുടെ ലക്ഷണമായി കാണപ്പെട്ടേ മതിയാകും.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ മലയാള പഠന പരിപാടിയായ ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പഠനത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ വന്ദനം ചെയ്യട്ടെ. ഇന്നും ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് എന്താണെന്നറിയുവാൻ ദൈവാത്മ സഹായത്തോടെ പഠനം ശ്രവിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. അതിനു മുമ്പായി നമ്മുടെ കണ്ണുകളെ അടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയ്ക്ക് ഇന്ന് ഞങ്ങളോട് പറയാനുള്ളത് കേൾക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങ് ഇന്നത്തെ വചനത്തെ ഉപയോഗിക്കണമേ. ഏകാഗ്രതയും ഉത്സാഹവും ഞങ്ങൾക്ക് നൽകിയാട്ടെ. ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.
യോഹന്നാന്റെ ഒന്നാം ലേഖനം 4-ാം അധ്യായം കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചു കഴിഞ്ഞതായിരുന്നുവല്ലോ. തനിക്ക് പിതാവിനോടുള്ള സ്നേഹം തികഞ്ഞ ഒന്നാകുന്നു എന്നൊരു വിശ്വാസി എങ്ങനെയാണ് അറിയുന്നത് എന്നതായിരുന്നുവല്ലോ ഒടുവിലായി നാം ചിന്തിച്ചത്. ഒന്നാമതായി ഉറപ്പ് അല്ലെങ്കിൽ തീർച്ചയെക്കുറിച്ച് യോഹന്നാൻ പറയുന്നു. നമ്മുടെ ധൈര്യത്തിന്റെ രഹസ്യം എന്തെന്നാൽ അവൻ ഇരിക്കുന്നതുപോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു എന്നുള്ളതാണ്. അവൻ മടങ്ങിവരുമ്പോൾ നാം അവനോട് അനുരൂപരായിത്തീരും എന്നും നമുക്കറിയാം. ഇത് ഭാവിയെക്കുറിച്ച് പറയുന്നതാണെങ്കിൽ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ സ്ഥാനം അവൻ ഇരിക്കുന്നതുപോലെ എന്നുള്ളതാണ്. നാം ക്രിസ്തുവുമായി വളരെ അടുത്ത ബന്ധത്തിലാണ്. അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങൾ. ഈ ലോകത്തിലെ നമ്മുടെ സ്ഥാനം സ്വർഗത്തിലെ അവന്റെ ഉയർന്ന സ്ഥാനം പോലെയാകുന്നു. ഇതിന്റെ അർത്ഥം പിതാവ് നമ്മോട് ഇടപെടുന്നത് താൻ തന്റെ പ്രിയ പുത്രനോട് ഇടപെടുന്നതെങ്ങനെയോ അങ്ങനെയാണ്. എങ്കിൽ പിന്നെ നാം എന്തിന് ഭയപ്പെടണം? നാം ഭാവിയെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. കാരണം ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങൾ അവനിൽ ന്യായം വിധിച്ചു. തന്റെ പുത്രനെ ന്യായം വിധിക്കാതെ പിതാവിന് നമ്മെ ഇനിയും ന്യായം വിധിക്കുവാൻ കഴിയില്ല. കാരണം അവൻ ഇരിക്കുന്നതുപോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. നാം ഭൂതകാലത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല. കാരണം അവൻ നമ്മെ ആദ്യം സ്നേഹിച്ചു. ആരംഭം മുതൽക്കേ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം സ്നേഹത്തിന്റേതാണ്. നാം അവനെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചതാണ്. നാം ദൈവത്തെ അനുസരിക്കാതെ അവന്റെ ഭവനത്തിന് പുറത്തായിരുന്നപ്പോൾ ദൈവം നമ്മെ സ്നേഹിച്ചുവെങ്കിൽ നാം അവന്റെ മക്കളായ സ്ഥിതിക്ക് അവൻ എത്രയധികം നമ്മെ സ്നേഹിക്കും. നാം വർത്തമാനകാലത്തെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ല, കാരണം തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തിൽ നാം വളർന്നു വരുമ്പോൾ അവൻ നമ്മെ എന്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ നാം ഭയമില്ലാത്തവരാകും. എന്തുകൊണ്ട്? വഷളത്വത്തിൽ പോകണമെന്നല്ല, സ്നേഹിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാകില്ലല്ലോ. പിതാവിനോടുള്ള തന്റെ സ്നേഹം തികഞ്ഞതാകുന്നു എന്ന് നാം അറിയുന്നത് രണ്ടാമതായി സത്യസന്ധത. പറച്ചിലൊന്നും പ്രവർത്തനം മറ്റൊന്നുമായിരുന്നാൽ ആരും നമ്മെ വിശ്വസിക്കുവാൻ പോകുന്നില്ല. ഇവിടെ യോഹന്നാൻ പറയുന്നത്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. ഒരു മയവുമില്ലാതെ യോഹന്നാൻ സംസാരിക്കുന്നത് നാം കാണുന്നു. ദൈവമക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ വേണമല്ലോ. ഇതുപോലുള്ള പ്രസ്താവനകൾ യോഹന്നാൻ പല പ്രാവശ്യം പറഞ്ഞതായി നാം കണ്ടതാണ്. അഭിനയത്തിനെതിരെ ഒരു മുന്നറിയിപ്പാണ് ഇതുപോലുള്ള രംഗങ്ങളിൽ യോഹന്നാൻ നൽകുന്നത്. ഭയവും അഭിനയവും മിക്കവാറും ഒരുമിച്ച് പോകുന്നവയാണ്. വാസ്തവത്തിൽ അവ രണ്ടും ഒരുമിച്ചാണല്ലോ ജനിച്ചത്. അന്ന് ആദാമും ഹൗവായും പാപം ചെയ്തപ്പോൾ ഉണ്ടായ അനുഭവം, ആദാമും ഹൗവായും തങ്ങളുടെ കുറ്റം മനസ്സിലാക്കിയതും ഉടനെ തന്നെ ദൈവത്തിൽ നിന്നും മറഞ്ഞിരിക്കുവാൻ ശ്രമിക്കുന്നതും നാം കാണും. തങ്ങളുടെ നഗ്നത മറയ്ക്കുവാൻ അവർ ഒരു മാർഗം കണ്ടുപിടിച്ചു. എന്നാൽ അവരുടെ മറയോ ഉപാധികളോ സകലവും കാണുന്ന ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്നും അവരെ മറച്ചില്ല. ഒടുവിൽ ആദാം തന്നെ സമ്മതിച്ചു, നിന്റെ ഒച്ച തോട്ടത്തിൽ കേട്ടപ്പോൾ ഞാൻ ഭയപ്പെട്ടു എന്ന്. എന്നാൽ നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തോട് പൂർണ്ണ വിശ്വാസമുള്ളതായിരിക്കുമ്പോൾ ദൈവത്തോടോ മറ്റുള്ള മനുഷ്യരോടോ നാം അഭിനയിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ദൈവത്തോട് ധൈര്യമില്ലാത്തൊരു വിശ്വാസിക്ക് ദൈവജനത്തോടും ധൈര്യം കാണില്ല. അതുകൊണ്ട് തന്നെ അവർ നിരന്തരമായുള്ള ആകുല ചിന്തയിൽ നരകിക്കുന്നത് കാണാവുന്നതാണ്. മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് വാസ്തവത്തിൽ എന്തുമാത്രം അറിയാം എന്ന് നാം ചിന്തിച്ചു കഴിയും. ഒളിക്കുവാനുള്ള ശ്രമം അപ്പോഴാണ് ഉണ്ടാകുന്നത്. എന്നാൽ ദൈവത്തോട് നമുക്ക് ധൈര്യമുണ്ടായിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഭയം പോകുകയും മനുഷ്യരെയും ദൈവത്തെയും ഭയമന്യേ നേരിടുവാൻ സാധിക്കുകയും ചെയ്യും. എത്ര മനോഹരമായൊരു അനുഭവമായിരിക്കും അത്. ഒരിക്കൽ ഒരു ആരാധനയിൽ സംബന്ധിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അച്ഛനോട് ചോദിച്ചു, അങ്ങയുടെ ഇടവകയിൽ എത്ര അംഗങ്ങളുണ്ട് എന്നറിയാമോ? അതിന് അച്ഛൻ പറഞ്ഞു, ആ ഏതാണ്ട് 1000-ത്തോടടുത്ത് വരും. അത് കേട്ട ചോദ്യകർത്താവിന്റെ നെറ്റി ചുളിഞ്ഞു. അയാൾ പറഞ്ഞു, ഇത്രയധികം ആളുകളെ പ്രസാദിപ്പിക്കുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ് ഇല്ലേ അച്ചോ? അതിന് അച്ഛൻ പറഞ്ഞ മറുപടി, സ്നേഹിത, ഞാൻ എന്റെ ഇടവകയിലെ അംഗങ്ങളെ എല്ലാവരെയും പോയിട്ട് കുറെ പേരെ പോലും പ്രസാദിപ്പിക്കുവാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഒരൊറ്റ ആളെ പ്രസാദിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്. ഞാൻ അവനുമായി ശരിയായ ബന്ധത്തിലാകുന്നു എങ്കിൽ ഞാനും എന്റെ ജനങ്ങളും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കും. പക്വത വന്നിട്ടില്ലാത്തൊരു വ്യക്തി, അതെ, ദൈവത്തോടുള്ള സ്നേഹത്തിൽ വളരാത്ത ഒരുവൻ ചിന്തിക്കുന്നത് താൻ തന്റെ ആത്മീയത കൊണ്ട് മറ്റുള്ളവരെ പ്രസാദിപ്പിക്കണം എന്നത്രേ. ഈ തെറ്റ് അവനെ ഒരു കള്ളനാക്കുന്നു. താൻ വാസ്തവത്തിൽ പ്രവർത്തിക്കാത്തതെന്തോ അവൻ അവകാശപ്പെടുന്നു. അവൻ ഒരു ജീവിതം ജീവിക്കുന്നതിനു പകരം ഒരു ഭാഗം അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ നല്ല ഒരു ഉദാഹരണമാണ് അനന്യാസും സഫീറയും. കൊച്ചു കുട്ടികളുടെ പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് അഭിനയിക്കുക, നടിക്കുക. എന്നാൽ പ്രായപൂർത്തിയായ അല്ലെങ്കിൽ പക്വത വന്ന ആളുകളുടെ ലക്ഷണം അതല്ല. ഇന്ന് അനേക ദൈവമക്കളും ആത്മീകമായി അഭിനയിക്കുന്നതിന്റെ രഹസ്യം മനസ്സിലായോ? വളർന്നിട്ടില്ല, കുട്ടികളാണ്, കൊച്ചുകുട്ടികൾ. ആത്മീക സത്യസന്ധത അത് പരിചയിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനവും ശക്തിയും കൊടുക്കുന്നതാണ്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം തികഞ്ഞതാകുമ്പോൾ ദൈവത്തോട് പ്രാഗൽഭ്യവും മനുഷ്യരോട് സത്യസന്ധതയും പക്വതയുടെ ലക്ഷണമായി കാണപ്പെട്ടേ മതിയാകൂ. ദൈവത്തോടുള്ള തന്റെ സ്നേഹം തികഞ്ഞതാകുന്നു എന്ന് ഒരു വിശ്വാസി അറിയുന്ന മൂന്നാമത്തെ ഘടകം 5-ാം അധ്യായത്തിലാണ്. അഞ്ചാം അധ്യായത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളിൽ സന്തോഷത്തോടെയുള്ള അനുസരണത്തെക്കുറിച്ച് യോഹനാൻ പറയുന്നു. വെറുതെയുള്ള അനുസരണമല്ല, പിന്നെയോ സന്തോഷത്തോടുകൂടിയ അനുസരണം. അഞ്ചാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ നാം കാണുന്നത് അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല എന്നത്രേ. ഈ ചെറിയ ലേഖനത്തിന്റെ ഒടുവിലത്തെ പ്രധാന ഭാഗത്തേക്കാണ് അഞ്ചാം അധ്യായത്തോടെ നാം വന്നിരിക്കുന്നത്. ഒന്നാമത്തെ ഭാഗത്ത് നാം കണ്ടത് ദൈവം വെളിച്ചമാകുന്നു എന്നത്രേ. മധ്യഭാഗത്ത് നാം പഠിച്ചത് ദൈവം സ്നേഹമാകുന്നു എന്നത്രേ. ഈ ഒടുവിലത്തെ, അതായത് അഞ്ചാം അധ്യായത്തിലെ വിഷയം, ദൈവം ജീവനാകുന്നു എന്നത്രേ. അഞ്ചാം അധ്യായത്തിന്റെ ആദ്യത്തെ അഞ്ച് വാക്യങ്ങളിൽ യോഹന്നാൻ ലോകത്തിന്മേൽ ഒരു വിശ്വാസിക്കുള്ള വിജയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ലോകത്തിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം കോസ്മോസ് എന്നുള്ളതാണ്. അതായത് ലോകത്തിന്റെ സകല സംഘടനകളും കൂടിയത്, അതിന്റെ എല്ലാ ഭരണതന്ത്രങ്ങളും കൂടിയത്, അതിലെ സ്വാർത്ഥത, അത്യാഗ്രഹം, ദുഃഖം, രോഗം, അതിലെ ഭയങ്കരമായ പാപം എല്ലാം. യോഹന്നാൻ പറയുവാൻ പോകുന്നത് ഒരു ദൈവവൈതലിന് ഈ ലോകത്തിന്മേലൊരു വിജയം ഇവിടെ സാധ്യമാകുന്നു എന്നത്രേ. അതിനുവേണ്ടി അടുത്ത ഒരായുസ് വരെ കാത്തിരിക്കേണ്ടതില്ല. അഞ്ചാം അധ്യായത്തിന്റെ ആദ്യ വാക്യം തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. ദൈവം ജീവനാകും. ആ ജീവൻ നമ്മിലുണ്ടാകുന്നത് ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിനാലാകുന്നു. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഇതത്രേ അതിനുള്ള മാർഗം. ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിക്കുന്നത് ഈ പറഞ്ഞതുപോലെയാകുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ലളിതമായ വിശ്വാസത്താലാകുന്നു ഒരു വ്യക്തി ദൈവവൈതലാകുന്നതെന്ന് യോഹന്നാൻ ഇവിടെയും തന്റെ സുവിശേഷത്തിന്റെ ആരംഭത്തിലും വ്യക്തമാക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ 12 വാക്യത്തിൽ നാം വായിക്കുന്നത് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി. ഇതിന്റെ അർത്ഥം താങ്കൾ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അവൻ ആരാകുന്നു എന്നും അവൻ എന്താണ് ചെയ്തത് എന്നുമാണ് താങ്കൾ വിശ്വസിക്കുന്നത്. വെറുതെ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതിനാൽ തത്ത പറയുന്നത് പോലെ പറഞ്ഞാൽ ഒരു വിശേഷവുമില്ല. അവൻ ആരാകുന്നു എന്ന് അവൻ അവകാശപ്പെട്ടതുപോലെ സത്യമാണെന്ന് താങ്കൾ വിശ്വസിക്കണം. താൻ ആർ ആകുന്നു എന്ന് അവകാശപ്പെട്ടതല്ല അവനെങ്കിൽ അവൻ ചെയ്തതിന് യാതൊരു വിലയും കൽപ്പിക്കുവാൻ സാധ്യമല്ല. അവന്റെ ഉപദേശങ്ങൾ പോലും അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാകും. വീണ്ടും ഞാൻ പറയട്ടെ, കർത്താവിന്റെ കന്യകയിൽ നിന്നുള്ള ജനനം വളരെ പ്രധാനപ്പെട്ടതാണ്. അവനെ വിശ്വസിക്കുവാൻ അത് അത്യന്താപേക്ഷിതമാണ്. ലോകത്തിന്റെ പാപങ്ങൾക്കായി മരിച്ച ഇവൻ ആരാണ്? ഒരു സാധാരണ മനുഷ്യനല്ല അത് ചെയ്തത്. കാരണം ഒരു സാധാരണ മനുഷ്യൻ സ്വയം പാപിയാകുന്നു. സ്വന്തം രക്ഷയ്ക്കുവേണ്ടി പ്രവർത്തിക്കുവാൻ പോലും അവന് കഴിയില്ല. അവന് മരിക്കുവാൻ കഴിയുന്നത് ഒരു ന്യായവിധിയുടെ മരണം മാത്രമാണ്, പാപത്തിന്റെ ശിക്ഷ. അങ്ങനെ ദൈവത്തിൽ നിന്നും നിത്യമായുള്ള ഒരു വേർപാട്. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. വിശ്വാസമാണ് പുതുജനനം കൊണ്ടുവരുന്നത്. ഒരിക്കൽ താങ്കൾ വീണ്ടും ജനനം പ്രാപിച്ചാൽ, താങ്കൾ വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് എങ്ങനെയാണ് അറിയുന്നത്? നിറവ്യത്യാസമുണ്ടാകുമോ? ഉടനെ തന്നെ സകല പാപങ്ങളോടും ഒരു വല്ലാത്ത വെറുപ്പ് തോന്നുമോ? ഏതോ വലിയ ആവേശജനകമായ അനുഭവം ഉണ്ടാകുമോ? ഏതോ നിർവൃതിജനകമായ ഒരു അനുഭവം ഉണ്ടാകുമോ? അങ്ങനൊന്നും ഉണ്ടാകണമെന്നില്ല. ചില ആളുകൾക്കുണ്ടായിട്ടുള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നാൽ അത് സാധാരണ സംഭവമല്ല. ഒരാൾക്കുണ്ടായ അതേ അനുഭവം എനിക്കും ഉണ്ടാകണമെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ ഒരുപക്ഷെ അത് സമയം വെറുതെ കളയുകയായിരിക്കും. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ, അവനെ നിങ്ങളുടെ രക്ഷകനായി വിശ്വസിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ജനിക്കുന്നു. അപ്പോൾ ദൈവം നിങ്ങളുടെ സ്വർഗീയ പിതാവായിത്തീരുന്നു. അവൻ പിതാവായ ദൈവമാകുന്നു. അവിടുന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവായിത്തീരുന്നു. അവിടുന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവായി തീർന്നിട്ടുണ്ടെങ്കിൽ, താങ്കൾ അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ അവനെ സ്നേഹിക്കും. എന്നാൽ അത് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ അവനിൽ നിന്ന് ജനിച്ചിട്ടുള്ള മറ്റുള്ളവരെയും സ്നേഹിക്കും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ മറ്റ് ദൈവമക്കളെ സ്നേഹിക്കും. യോഹന്നാൻ എത്ര യുക്തിയുക്താനുസരണമായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ആർക്കും ഈ കാര്യത്തിലൊരു ഉപാധി പറഞ്ഞ് രക്ഷപ്പെടുവാൻ സാധിക്കില്ല. യോഹന്നാൻ മുൻപും ഇത് പറഞ്ഞതാണ്. താൻ ഈ പറയുന്നത് ഏതോ പുതിയ കാര്യമല്ല എന്ന് അവൻ വ്യക്തമാക്കി. മൂന്നാം അധ്യായത്തിന്റെ 11 വാക്യത്തിൽ നാം വായിക്കുന്നത്, നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യം സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമെങ്കിൽ, അതായത് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. യോഹന്നാന്റെ സുവിശേഷം 13 അധ്യായത്തിന്റെ 35 വാക്യം. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നുള്ള ഈ പ്രയോഗം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറയുന്നതും ഒരു സഭയിലെ അംഗമായിത്തീരുക, ഒരു പ്രത്യേക ആചാരത്തിലൂടെ പോകുക എന്നൊക്കെ പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാൻ ഇന്ന കർമ്മം ചെയ്തതുകൊണ്ടാണ് ഒരു ദൈവപൈതലായി തീർന്നതെന്ന് ആർക്കും പറയുവാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞെന്നാൽ അത് ശരിയുമല്ല. താങ്കൾ ദൈവത്തിൽ നിന്ന് ജനിച്ചെന്നാൽ ഒരു സുവിശേഷവിഹിത സഭയിലെ അംഗമായിത്തീർന്നിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അല്ലാതെ എങ്ങനെയാണ് വളരുന്നത്? അങ്ങനെ അംഗമായ താങ്കൾ ആ സഭയിലെ ചട്ടങ്ങളൊക്കെ അനുസരിക്കുന്നുണ്ടായിരിക്കുമല്ലോ. അത് ആവശ്യമാണ്. എന്നാൽ കുറെ ആചാരങ്ങളെ അനുഷ്ഠിച്ചു എന്നാൽ താങ്കൾ ഒരു ദൈവവേദലാകുകയില്ല. അതെത്ര പവിത്രമായ ആചാരമായിരുന്നാലും ശരി, അതൊന്നും മനുഷ്യരെ ദൈവമക്കളാക്കി തീർക്കുകയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താങ്കൾ വീണ്ടും ജനനം പ്രാപിച്ചുവോ എന്നുള്ളതാണ്. താങ്കൾ കർത്താവായ യേശു ക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി വിശ്വസിക്കുമ്പോഴാണ് രക്ഷിക്കപ്പെടുന്നത്, ദൈവവൈതലായിത്തീരുന്നത്. അതിന്റെ തെളിവ് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ പിതാവിനെ സ്നേഹിക്കും. അവൻ നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു. അവന്റെ മറ്റുള്ള മക്കളെയും നിങ്ങൾ സ്നേഹിക്കുന്നു. കാരണം അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്, സഹോദരിമാരും സഹോദരന്മാരും. ഇത് ഏതെങ്കിലും ഒരു സഭയിൽ മാത്രം ഒതുക്കി നിർത്തുവാൻ കഴിയില്ല കേട്ടോ. ഏതെങ്കിലും ഒരു വർഗത്തിന്റെ കാര്യമല്ല, ഒരു കൂട്ടത്തിലോ ദേശത്തോ അങ്ങനെ ഒതുക്കി നിർത്താവുന്ന ഒന്നല്ല. വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി വീണ്ടും ജനനം പ്രാപിച്ച മറ്റുള്ളവരെ സ്നേഹിക്കും. നിങ്ങളുടെ രക്ഷയുടെ ഉറപ്പ് നിങ്ങൾക്കുണ്ടാകുന്നത് എങ്ങനെയെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന ഒരു ലേഖനമാകുന്നു ഇത്. ഇത്രയധികം ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു പുസ്തകവുമില്ല. താങ്കളൊരു ദൈവപൈതൽ ആകുന്നുവോ എന്നുള്ളത് തിരിച്ചറിയുവാൻ സഹായകമായ എന്തെങ്കിലും ഒരു തെളിവ് ഈ ലേഖനത്തിൽ മൊത്തം യോഹന്നാൻ നൽകിക്കൊണ്ടിരിക്കുന്നു എന്നോർക്കണം. ആദ്യം മുതൽ അത് നാം കാണുന്നുണ്ട്. ഒന്നാമതായി 2 29 വാക്യത്തിൽ കാണുന്നത്, അവൻ നീതിമാൻ എന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും. ഒരു ദൈവപൈതൽ തന്റെ ജീവിതത്തിൽ നീതി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ പറയുന്നതിനാൽ നീതി എന്നാൽ ഏതോ അസാധാരണവും അസ്വാഭാവികവുമായ കാര്യമായതിനാൽ വല്ലപ്പോഴും മാത്രം ചെയ്യാവുന്നവ എന്നല്ല, അത് നിങ്ങളുടെ ജീവിതത്തിന്റെ പതിവാക്കി തീർക്കും. ചിലപ്പോൾ തട്ടിവീണെന്ന് വന്നേക്കാം. എന്നാൽ താങ്കൾ ഒരു ദൈവവൈതലാകുന്നെങ്കിൽ നീതി നിങ്ങളുടെ ജീവിതത്തിന്റെ പതിവായിരിക്കും. രണ്ടാമതായി 3:9 വാക്യത്തിൽ കാണുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ഒരു ദൈവപൈതൽ പാപം പരിചയിക്കുകയില്ല, അത് അവന്റെ പതിവാക്കുകയില്ല. അവൻ അതിൽ ജീവിക്കുകയില്ല, അത് അവന്റെ ജീവിതം ആകുകയില്ല. ഒരു പാപിയുടെ ജീവിത രീതി പാപമാകും. അവൻ സദാസമയവും പാപത്തിൽ ജീവിക്കുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി അവൻ പ്രവർത്തിക്കണമെന്ന് പ്രതീക്ഷിക്കുവാൻ താങ്കൾക്ക് കഴിയില്ല. ക്രിസ്തുവിങ്കിലേക്ക് വരുന്നതുവരെ നാമെല്ലാം പാപത്തിൽ ജീവിച്ചു. മൂന്നാമതായി 1 യോഹന്നാൻ 4:7 കാണുന്നത്, പ്രിയമുള്ളവരെ നാം അന്യോന്യം സ്നേഹിക്ക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഒരു ദൈവപൈതൽ മറ്റു വിശ്വാസികളെ സ്നേഹിക്കും. താങ്കൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതാകുന്നു എന്നുള്ള ഉറപ്പ് നൽകുന്ന മറ്റൊരു പരീക്ഷണം ഇതാകുന്നു. താങ്കൾ മറ്റു വിശ്വാസികളെ സ്നേഹിക്കുന്നുണ്ടോ? 5:4 നാം കാണുവാൻ പോകുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ? നമ്മുടെ വിശ്വാസം തന്നെ. ഒരു ദൈവപൈതൽ ലോകത്തെ ജയിക്കും. 5:18 നാം കാണുന്നത്, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്നും നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. ഒരു ദൈവവൈതൽ തന്നെ തന്നെ സാത്താനിൽ നിന്ന് സൂക്ഷിക്കുന്നു. അവൻ തന്റെ തല കൊണ്ട് സാത്താൻ കൊടുക്കില്ല. ദൈവപൈതലായി തീർന്നിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ കാര്യത്തിൽ ഉറപ്പായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും സാധിക്കും. യേശുവിനെ ദൈവമെന്ന് അംഗീകരിച്ച് അവനിൽ ആശ്രയിക്കുന്നതുവരെ ഒരു വ്യക്തിക്ക് ദൈവപൈതലായി തീരുവാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നവർ ദൈവമക്കളല്ല എന്ന് ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഉറപ്പായി പറയാവുന്നതാണ്. അങ്ങനെയുള്ളവരുമായി നമുക്ക് സംസർഗം പാടില്ല. പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ കൂട്ടായ്മ പാടില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ, ആ തീർച്ച ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ദൈവഹിതം നിവർത്തിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് സാധിക്കൂ. യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ജനിക്കുവാൻ സാധിക്കൂ എന്ന് നാം പല പ്രാവശ്യം ചിന്തിച്ചു. ഈ അഞ്ചാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിലും നാം അത് കാണുന്നു. സ്വന്തം പരിശ്രമങ്ങൾ കൊണ്ടോ സൽക്കർമ്മങ്ങൾ കൊണ്ടോ ഒന്നും നാം ഈ പറഞ്ഞ കാര്യത്തിൽ എങ്ങും എത്തുകയില്ല. അങ്ങനെ എത്തുമായിരുന്നെങ്കിൽ ആദ്യം പോകേണ്ടത് നിക്കോദിമോസ് ആകുന്നു. ന്യായപ്രമാണം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ അനുസരിച്ചിരുന്ന പരീശ പ്രമാണി. അവൻ യേശുക്രിസ്തുവിങ്കിൽ വന്നപ്പോൾ കർത്താവ് പറഞ്ഞത് പുതുതായി ജനിക്കണമെന്നത്രേ. ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. സ്വന്തം പരിശ്രമങ്ങൾ ജഡത്തിന്റെ പ്രവർത്തനങ്ങളാകുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾ വാസ്തവത്തിൽ ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നതാകണമെങ്കിൽ ഈ വീണ്ടും ജനനം നടക്കണം. അതല്ല എങ്കിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള പരിശ്രമങ്ങളൊക്കെ അസ്ഥാനത്താണ്. ആ ഒന്നാമത്തെ പടി മുതൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷത്തിലെത്തും. അതെ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സാധിക്കില്ല, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും. അങ്ങനെ നമ്മുടെ ജീവിതം വളരെ അർത്ഥശൂന്യമായി നമുക്ക് തന്നെ അനുഭവപ്പെടും. ഒരു ദൈവപൈതൽ എന്നതിന്റെ രണ്ട് തെളിവുകൾ ഇവിടെ ഈ അധ്യായത്തിൽ തന്നെ നൽകിയിരിക്കുന്നു. ആ ഭാഗം വരുമ്പോൾ നാം അതേക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതാണ്. യഥാർത്ഥ പുത്രത്വത്തിന്റെ ഏതാനും പരീക്ഷണങ്ങൾ യോഹന്നാൻ ഊന്നിപ്പറയുവാൻ പോവുകയാണ്. സ്നേഹം, അനുസരണം, സത്യം, ഈ വാക്കുകളുമായി വഴക്കിടുവാൻ ആർക്കും സാധിക്കില്ല. സ്നേഹം, അനുസരണം, സത്യം, ഇവ ഒരു ദൈവപൈതലിന്റെ ലക്ഷണങ്ങളാണ്. ഇവ ഒരു ദൈവപൈതലിൽ ഇല്ല എങ്കിൽ അങ്ങനെ ദൈവപൈതലെന്ന് അവകാശപ്പെടുന്നവരുടെ ആ അവകാശവാദത്തെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ശ്രദ്ധിക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സ്വതവേ, അതെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുമ്പോൾ സ്വതവേ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് മറ്റുള്ളവരെ ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുവാൻ മുഖാന്തരമാകും. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം ഇത് അർത്ഥവത്തായിട്ടുണ്ട് എന്ന് സ്വയപരിശോധന ചെയ്യുകയും ചെയ്യാം. ദൈവം അതിനായി താങ്കളെ സഹായിക്കട്ടെ.
യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനത്തിന്റെ വിഷയ വിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാൽ.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
പാലിച്ചിടും തവർ സ്നേഹമതുല്യമാ. സ്നേഹിച്ചു പാലിച്ചിടും.